പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. എല്ലാ സ്വർഗീയ പൗരന്മാരെ അറിയിക്കുകയാണ്, പ്രിയരെ, മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ദൈവരാജ്യ സുവിശേഷ സന്ദേശം കേൾക്കുവാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അനേക എപ്പിസോഡുകൾ ഇതുമായുള്ള ബന്ധത്തിൽ ഓൾറെഡി കർത്താവ് എന്നോട് സംസാരിച്ചു കഴിഞ്ഞു. അന്ത്യകാലത്തെ ജയകരമായി നേരിടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ആ സ്നേഹനിധിയായ ദൈവത്തിന്റെ ആ ഒരുക്കുന്ന മണ്ഡലത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. മത്തായിയുടെ സുവിശേഷം 24:14 വാക്യപ്രകാരമാണ് ശുശ്രൂഷ ആരംഭിച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു, രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവ സൃഷ്ടിക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോട് അറിയിക്കപ്പെടും. അതോടെ യുഗത്തിന്റെ അവസാനം, അതോടെ യുഗം അവസാനിക്കുകയാണ്. യേശു ക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ഇതാ ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ അനേക എപ്പിസോഡുകൾ നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ദയവ് ചെയ്ത് അത് നിങ്ങൾ കേൾക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഷാജി ജോസഫ് എന്നുള്ള ആ ഫേസ്ബുക്ക് സൈറ്റിൽ, അതോടൊപ്പം തന്നെ www.kingdommessages.com എന്നുള്ള വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. ഒരാത്മീക സമൃദ്ധി തന്നെ നിങ്ങൾക്ക് വേണ്ടി അതിലുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അത് സന്ദർശിച്ചാട്ടെ. സൗജന്യമായി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അതിലൂടെ ഒരുക്കി എടുക്കുവാനായിട്ട് ഇടയാണ്. അപ്പോൾ പ്രിയരെ, ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഇനി പഴയതിലേക്ക് നമ്മൾ തിരിയുന്നില്ല. നമ്മൾ കാര്യങ്ങൾ സമയം സേവ് ചെയ്യാൻ മുന്നോട്ടേക്ക് പോട്ടെ. എന്നാൽ ഒറ്റ വാക്യത്തിൽ എന്താണ് ഈ ദൈവരാജ്യ സുവിശേഷം? യേശു പ്രസംഗിച്ചതാണ്, ദൈവത്തിൻ്റെ ഭരണം സ്വർഗത്തിലെന്നതുപോലെ ഭൂമിയിലും കൊണ്ടുവരുന്നതാണ്. ആരിലൂടെ? മനുഷ്യനിലൂടെ കൊണ്ടുവരുന്നതാണ് മനുഷ്യനെ സംബന്ധിച്ച ദൈവരാജ്യ സുവിശേഷം. ഡീറ്റെയിൽ നിങ്ങൾ പുറകെ പോയി കേട്ടെ. ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കിയ മൂന്ന് സിസ്റ്റങ്ങളുണ്ട് കഴിഞ്ഞ സന്ദേശത്തിൽ. ഒന്ന്, ദൈവം ഉൽപ്പത്തിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത സിസ്റ്റം. അപ്പൊ ദൈവത്തിന്റെ സിസ്റ്റം ഒരിക്കലും മാറുകയില്ല. യഹോവയായി ഞാൻ മാറാത്ത ദൈവം എന്ന ദൈവത്തിന്റെ വചനം മാലാഖിയുടെ പുസ്തകത്തിൽ പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ആ സിസ്റ്റം മനുഷ്യന്റെ അനുസരണക്കേട് നിമിത്തം, ദൈവത്തിന് കുഴപ്പം കൊണ്ടല്ല, മനുഷ്യന്റെ അനുസരണക്കേട് നിമിത്തം പിശാച് തകർത്തു. എന്നാൽ അതിനെ റിവേർട്ട് ചെയ്യുവാൻ, അതിനെ റീസ്റ്റോർ ചെയ്യുവാൻ ദൈവം ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ മനുഷ്യനിത് മനസ്സിലാകുന്നില്ല. ദൈവരാജ്യ സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ചിന്ത സ്വർഗത്തിലുള്ളത്, ദൈവം ഭൂമിയിൽ കൊണ്ടുവരും. ആരിലൂടെ? മനുഷ്യനിലൂടെ. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് സ്വർഗത്തിലും ഭൂമിയിലും ജീവിക്കാൻ തക്കവണ്ണമുള്ള സ്ട്രക്ചറാണ്, അതിനുള്ള കാലിബർ അവനുണ്ട്, അവന്റെ സൃഷ്ടിപ്പൻ. അവന്റെ ആത്മാവ് ദൈവത്തോടുകൂടെ സ്വർഗത്തിലും അവന്റെ ശരീരം ഭൂമിയിലും, എന്നാൽ അതിന്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അവന്റെ ദേഹി സോള്. സോളിന് ആത്മാവോടുകൂടെ സ്വർഗത്തിലും ശരീരത്തോടുകൂടെ ഭൂമിയിലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയും. അതൊരു ബ്രിഡ്ജാണ്, ഒരു ബ്രിഡ്ജ് ടൈപ്പാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇതാ മനസ്സിലാക്കി. ഇതിനെ നമ്മൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഗോശ്രീ ബ്രിഡ്ജുമായി കമ്പയർ ചെയ്ത് പഠിച്ചു. നിങ്ങൾ അതെല്ലാം പോയി കേൾക്കുക. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ദൈവത്തിന്റെ ആദിയിലെ സിസ്റ്റം, അതിലേക്ക് നമ്മൾ തിരികെ കൊണ്ടുവരികയാണ്. അങ്ങനെയെങ്കിൽ ആ സിസ്റ്റം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ അതിലേക്ക് വരാനായിട്ട് നമുക്ക് വലിയ താല്പര്യമാകത്തുണ്ടാകും. അവിടെ നമുക്കൊരു ബർഡൻ ഫ്രീ ലൈഫാണ്, ബർഡൻ ഫ്രീ. അവിടെ നമ്മൾ ഒരു ഭാരവും എടുക്കേണ്ട, ഒന്നിനെ കുറിച്ചും ചിന്തിച്ച് ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാറ്റിലും ഒരു ശിശു തൻ്റെ അമ്മയെ ആശ്രയിക്കുന്നത് പോലെ സകലത്തിലും ദൈവത്തെ ആശ്രയിക്കും. ഇതാണ് അവിടുത്തെ സംവിധാനം. അവിടെ മനുഷ്യന്റെ മൂന്ന് ഭാഗങ്ങൾ, ഒന്ന് ആത്മാവ്, മറ്റൊന്ന് ദേഹി, മറ്റൊന്ന് ശരീരം. ഇതിൽ ആത്മാവ് നാം മനസ്സിലാക്കി ദൈവപുത്രനാണ്, ആദം ദൈവത്തിന്റെ മകൻ. ലൂക്കോസ് 3:38 നാം കണ്ടു, ദൈവത്തിന്റെ മകൻ. അപ്പോൾ തന്നെ ആദം ഒന്നാം മനുഷ്യനായ ആദം മനുഷ്യനുമാണ്. 32:7 പറയുന്നു, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോ ആ വ്യക്തി മനുഷ്യനുമാണ്, ദൈവപുത്രനുമാണ്. പിന്നെ ഈ സിസ്റ്റത്തിന് ഉപയോഗിക്കേണ്ട ഒരു ഒറ്റ ശരീരമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയാൽ ദൈവത്തെ മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമാകും. കാരണം ദൈവം തന്റെ സാദൃശ്യത്തിലല്ലേ മനുഷ്യൻ സൃഷ്ടിച്ച്, ഇതേ സാദൃശ്യമാണ് ദൈവത്തിൻ്റെതും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവവും മൂന്ന് ഭാഗം നമുക്ക് കാണാൻ പറ്റും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതേ സ്ട്രക്ചറാണ് മനുഷ്യന്റെ സ്ട്രക്ചറും, ആത്മാവ്, ദേഹി, ദേഹം. കാരണം ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി ഇവരുടെ റോളുകളെല്ലാം വ്യത്യസ്തമാണ്. പിതാവിന്റെ റോള് വേറെ, പുത്രന്റെ റോള് വേറെ, പരിശുദ്ധാത്മാവിന്റെ റോള് വേറെ. ഇതേപോലെ മനുഷ്യന്റെ ആത്മാവിന്റെ റോള് വേറെ, ദേഹിയുടെ റോള് വേറെ, ശരീരത്തിന്റെ റോള് വേറെ. ആത്മാവിന്റെ റോൾ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ്. ശരീരത്തിന്റെ റോൾ എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിന്റെ നടിയിലുള്ള ദേഹിയുടെ റോൾ എന്ന് പറയുന്നത് ആത്മാവിൽ നിന്ന് വാങ്ങിച്ച് ശരീരത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ് മനുഷ്യന്റെ ഇന്നർ എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗിന്റെ ഒരർത്ഥം വർക്ക്സ് എന്നാണ്, പ്രവൃത്തി. മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഈ പറയുന്നത്. യഥാർത്ഥ ഒരു പൂർണ്ണതയുള്ള മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, ഇലയുമായ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനമാണ്. അവന്റെ സ്പിരിറ്റ് ദേവപുത്രനാണ്, ദേഹി മനുഷ്യപുത്രനാണ്, ശരീരം രണ്ടുപേർ കൂടി ഓപ്പറേറ്റ് ചെയ്യാൻ ഒറ്റ ശരീരമേ ഉള്ളൂ. ആത്മാവ് ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് സ്വീകരിക്കുന്നു, ശരീരം ഭൂമിയിലേക്ക് അത് കൊടുക്കുന്നു, ഡെലിവറി ചെയ്യുന്നു. ഇതിന്റെ ഇടയിലുള്ള സോള് ഇതാ ദൈവപുത്രനിൽ നിന്ന് സ്വീകരിച്ചിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ദൈവപുത്രനിൽ നിന്ന് സ്വീകരിച്ചിട്ട് ശരീരത്തിന് കൊടുക്കുന്നു, ശരീരത്തിലൂടെ അത് ഭൂമിയിലേക്ക് ഡെലിവറി ചെയ്യുന്നു, കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ മൂന്ന് പാലം പോലെ, എറണാകുളത്ത് നിന്ന് വൈപ്പിലേക്കുള്ള ആ ഗോശ്രീ പാലം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പോലെ, എറണാകുളത്ത് നിന്ന് ഇതാ ഒന്ന് ബോൾഗാട്ടിയിലേക്ക്, തുടർന്ന് ബോൾഗാട്ടിയിൽ നിന്ന് അടുത്തത് വല്ലാർപാടത്തേക്ക്, അടുത്തത് വല്ലാർപാടത്ത് നിന്ന് വൈപ്പിനിലേക്ക്. വളരെ ബ്യൂട്ടിഫുള്ളായി സ്വർഗത്തിലെ നമ്മളെ പഠിപ്പിക്കുന്നു അല്ലേ? അപ്പോൾ ചേർന്ന് പഠിച്ച് ഇതൊരു തലയിൽ മാത്രം കൊണ്ടുവരാതെ ജീവിതത്തിൽ കൊണ്ടുവരിക. നമ്മളിലൂടെയാണ് ഇത് നടക്കേണ്ടത്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള പാലമാണ് നമ്മൾ. നമ്മളിലൂടെയാണ് സ്വർഗവും ഭൂമിയും ഒന്നിക്കേണ്ടത്. ഇതാണ് എഫേസ്യർ 1:9-10 പറയുന്ന മർമ്മം. നാം പഠിച്ചിട്ടുണ്ട്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനിലൂടെ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നിക്കുവാനായിട്ടിടയാവും. അത് ക്രിസ്തുവിലൂടെ സംഭവിക്കണം. അങ്ങനെ ക്രിസ്തുവിലാണ് നമ്മൾ ഇന്ന് ഓരോരുത്തരും വീണ്ടും ജനനത്തിലായിരിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനി ഈ കമ്മ്യൂണിക്കേഷൻ ആദ്യകാലത്ത് എങ്ങനെയാണ് നടന്നതെന്ന് നമ്മൾ ഒരല്പമായിട്ട് ചിന്തിക്കാൻ പോവുക. കാരണം ഇത് നമ്മളുടെ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം എവിടെ ആയിരിക്കുന്നു, നേരത്തെ നാം എവിടെ ആയിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു വൃക്ഷമാണ്. വൃക്ഷത്തിന്റെ പേര് ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവൺ, നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷം. ശ്രദ്ധിച്ചാട്ടെ, ഇത് ഈ വൃക്ഷമാണ് ഉൽപ്പത്തി 2:17 കർത്താവ് ആദത്തോട് പറഞ്ഞത്, ഈ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നാളിൽ നീ മരിക്കും. എടുത്തിട്ട് വായിച്ചു,
എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും.
ശ്രദ്ധിച്ചാട്ടെ, വാണിംഗ് ദൈവം കൊടുത്തു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ വൃക്ഷത്തിന്റെ ഒരു സൈഡിൽ ജീവനാണ്, മറു സൈഡിൽ മരണമാണ്. അതായത് ഒരു സൈഡിൽ ഭരണമാണ്. മനുഷ്യ സൃഷ്ടിച്ചത് തന്നെ ഭരിക്കാനാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, നീ സന്താനപുഷ്ടികളായി ഭൂമിയിൽ നിറഞ്ഞ് പെരുകി, നിറഞ്ഞ് അതിനെ അടക്കി വാഴുക. വാഴുക ഭരണമാണ് ഒരു സൈഡിൽ. ദൈവം വെച്ചപ്പോൾ ആ വൃക്ഷത്തിന്റെ ഒരു സൈഡിൽ ഭരണം, മറു സൈഡിൽ ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ മരണം. അതുകൊണ്ടാണ് രണ്ട് സൈഡിൽ രണ്ട് കൊടുത്തിരിക്കുന്നത്. ദാ ഒരു സൈഡിൽ ഭരണം, റെയിൻ എന്ന് കൊടുത്തിരിക്കുന്നു, മറു സൈഡിൽ മരണം, ഡെത്ത് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോ ഇന്ന് ഓരോ മനുഷ്യനും എവിടെയാണ്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർ ഓരോരുത്തരും ഭരണത്തിന്റെ സ്ഥലത്തായിരുന്നു, തേജസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മനുഷ്യൻ അവിടെയല്ല, ഇന്ന് മനുഷ്യൻ മരിച്ചു, മാറ്റപ്പെട്ടു. ഇതാ വൃക്ഷത്തിന്റെ മറു സൈഡിലായി, മരണത്തിന്റെ മണ്ഡലത്തിലായി. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സകല മനുഷ്യരും പാപം ചെയ്തു, ദൈവത്തെ നഷ്ടപ്പെട്ടു, ഏക മനുഷ്യന് പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇന്ന് അങ്ങനെ സകല മനുഷ്യരിലേക്കും മരണം വ്യാപരിച്ചിരിക്കുന്നു. അപ്പോ ഇന്ന് സകല മനുഷ്യരും മരണത്തിന്റെ മണ്ഡലത്തിലാണ്, മരണത്തിന്റെ മണ്ഡലത്തിൽ, ലോകത്തിന്റെ മണ്ഡലത്തിലാണ്. ലോകം മരണത്തിന്റെ മണ്ഡലമാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, മരണം ലോകത്തിൽ കടന്നു. വായിക്കാം റോമാ 5:12 അതിന്റെ 12-ാം വാക്യം.
അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു.
ശ്രദ്ധിച്ചാട്ടെ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ എന്ത് കടന്നു? മരണം. എവിടെ കടന്നു? ലോകത്തിൽ കടന്നു. ഇന്ന് നമ്മൾ എവിടെയാണ്? ലോകത്തിലാണ്. അപ്പോ മരണമുള്ള മേഖലയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണമുള്ള മേഖലയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. മനുഷ്യനെ ഏൽപ്പിച്ച സകലതും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ഏൽപ്പിച്ചു. നിങ്ങൾ നോക്കിയേട്ടെ, മനുഷ്യനെ ഏൽപ്പിച്ചു, സകലം മരിക്കുകയല്ലേ, ഏൽപ്പിക്കാത്തൊന്നും മരിക്കുന്നില്ല. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, സൂര്യൻ മരിക്കുന്നില്ല, ചന്ദ്രൻ മരിക്കുന്നില്ല, അവയൊന്നും മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. അവയൊക്കെ പകലും രാത്രിയും വാഴാനാ, അതൊന്നും മരിക്കുന്നില്ല. പക്ഷെ മനുഷ്യനെ ഏൽപ്പിച്ച സാധനങ്ങൾ, സസ്യങ്ങൾ, ഇതാ മൃഗങ്ങൾ, ഇഴജന്തുക്കൾ, ഇതെല്ലാം ദ്രവിച്ചുകൊണ്ടിരിക്കുക, മരിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരുടെ യജമാനായ മനുഷ്യൻ രാജാവിനെ പിടിച്ചു, ബന്ധനത്തിലാക്കി. രാജാവിനെ പിടിച്ചാൽ പ്രജകളൊക്കെ അടിമകളായി. അതുകൊണ്ടാണ് അവരെല്ലാം ഇതാ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള മോചനത്തിന്, അടിമത്തിൽ നിന്നുള്ള മോചനത്തിനായി മനുഷ്യപുത്രന്മാരുടെ, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. നമ്മുടെ അകത്ത് നിന്ന് ദൈവപുത്രം വെളിപ്പെടണം, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. കാരണം ദൈവപുത്രം മരിച്ചുപോയി. ആ ദൈവപുത്രനെ യേശു ക്രിസ്തു കാൽവരി കുരിശിലെ യാഗത്തിലൂടെ റിവൈവ് ചെയ്യാണ്, തിരികെ കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് യേശുവിനൊക്കെ കൊണ്ട് യേശുവിന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രനാകാനുള്ള അധികാരം കിട്ടിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. കർത്താവ് വളരെ ബ്യൂട്ടിഫുള്ളായ കുഞ്ഞുങ്ങളെ നിങ്ങളെ പഠിപ്പിക്കുക, മനസ്സിലാക്കി തരികയാണ്. ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയാണ്. ഇത്രയധികം വ്യക്തതയോടുകൂടെ ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാത്ത അഗോചരമായ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ ഇന്നർ എഞ്ചിനീയറിംഗ് നമുക്ക് വളരെ വ്യക്തമാക്കി തരികയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ മരണം നമ്മുടെ ലോകത്തിൽ കടന്നു കിടക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ ലോകത്ത് നമ്മളെ വിടുവിക്കേണ്ടതിന്. ഗലാത്യ ലേഖനം 1:3 പറയുന്നത് എന്നാണെന്നറിയാമോ? ഈ ദുഷ്ട ലോകത്ത് നമ്മളെ വിടുവിക്കേണ്ടതിനാണ് കർത്താവ് യേശുവിനെ കാൽവരിക്രൂശിയാഗമാക്കിയത്. 1:3 വായിച്ചാട്ടെ.
പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിനു.
അപ്പൊ നമ്മൾ എവിടെ നിന്ന് വിടുവിക്കണം? ഈ മരണം വ്യാപരിക്കുന്ന, പിശാച് വാഴുന്ന ഈ ദുഷ്ടലോകത്ത് നമ്മളെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ. അപ്പൊ നമ്മുടെ പാപങ്ങൾ നിമിത്തം യേശു ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ ഇതാ ആരും ഓടിച്ചിട്ട് പിടിച്ചു വെട്ടിക്കൊന്നതല്ല, ഏൽപ്പിച്ചു കൊടുത്തതാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കുക, ഇന്ന് മനുഷ്യൻ ഇതാ മരണത്തിന്റെ മേഖലയിലാണ്. പക്ഷെ അവനെ സൃഷ്ടിച്ചപ്പോൾ അവനായിരുന്നത് ജീവന്റെ മേഖലയിലാണ്, ഭരണത്തിന്റെ മേഖലയിലാണ്. ഭരണത്തിന്റെ മേഖലയിലായിരുന്നു. അപ്പോ ദൈവം എങ്ങനെയാണ് അവനോട് സംസാരിച്ചത്? ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് അതിലേക്ക് നമ്മൾ ഇന്ന് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എന്നിലൂടെ കർത്താവ് സംസാരിക്കുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്നിലൂടെ സംസാരിക്കുന്നത്? ദൈവം എന്നിലൂടെ എന്നെ ആ മേഖലയിൽ തിരിച്ചു കൊണ്ടുവന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സന്ദേശം കിട്ടുന്നത്. ലോകം കാണാത്തത്, ലോകം കേൾക്കാത്തത്, ലോകം അറിയാത്തത്, നിങ്ങൾ കേൾക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവം എന്നെ ആ മേഖലയിൽ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്, ഇന്നും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ആ മേഖലയിലെ ഭരണം ഇങ്ങനെയാണ്, ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജ്. ഇതിലൂടെയാണ് അവിടുത്തെ ഭരണം. ദൈവം ദൈവപുത്രനോട് സംസാരിക്കുന്നു. ദൈവപുത്രൻ മനുഷ്യന്റെ ആത്മാവ്. തുടർന്ന് ദേഹിയോട് സംസാരിക്കുന്നു. അതിനാണ് നമ്മൾ വെളിപ്പാട്, റവലേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിലുള്ള ഈ സംസാരമൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത്, ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നേ. വെളിപ്പാടിലൂടെ സംസാരിക്കും. തുടർന്ന് അത് ഹൃദയത്തിൽ വെളിപ്പെട്ടാൽ ഈ വ്യക്തിക്ക് ദൈവകൃത ശരീരത്തിലൂടെ അത് ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുന്നു. ഈ ഒരു സിസ്റ്റമാണ് ദൈവം നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് നാം മനസ്സിലാക്കണം. പ്രിയ സഹോദരങ്ങളെ, ആദത്തിന്റെ ജീവിതത്തിൽ നമുക്കിതൊന്ന് ചിന്തിക്കാം. ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് ആദം ഒരേ ഒരാളെ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം ആദത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പ് സകലത്തെ ഉണ്ടാക്കി. ദൈവം അതിനൊക്കെ പേരിട്ടു. ദൈവം ആദത്തെ ഉണ്ടാക്കി. ആദത്തെ ഉണ്ടാക്കിയിട്ട് ആദം ഒരു പള്ളിക്കൂടത്തിലും പോയില്ല, ഒരു നിലത്തെടുത്ത് ആശാന്റെ അടുക്കലും പോയിട്ടില്ല. ആദത്തിന് അറിയത്തില്ല. ABCD പഠിക്കാൻ ആദം പോയിട്ടില്ല. 1, 2, 3 ആദത്തിന് അറിയത്തില്ല. ആദ്യം ദൈവം കൊടുക്കണ ജോലി നോക്കണേ. ലോകത്തെ സകല മൃഗങ്ങളെയും ആദത്തിന് മുമ്പ് കൂട്ടി. എന്താ ആദത്തോട് പറയാ? പേരിട്ടോ, പേരിട്ടോളാൻ. ഒരു ഭാഷ അറിയത്തില്ല. ആദം എങ്ങനെ ഇതിന് പേരിടും? എവിടെ നിന്ന് കിട്ടിയ ആദത്തിന് ഈ പേരിടാനുള്ള അറിവ്? വേറൊന്നുമില്ല. ആദമേ, നീ ഇതൊന്നും അറിയണ്ട, ഞാനാണ് നിന്റെ ജ്ഞാനം, ദൈവമാണ് മനുഷ്യന്റെ ജ്ഞാനം, ദൈവമാണ് മനുഷ്യന്റെ അറിവ്. എന്റെ ചിന്തകളെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനാണ് നിന്നെ വെച്ചിരിക്കുന്നത്. ഓരോ സമയവും എനിക്ക് എന്താണോ വേണ്ടത് അത് നിവർത്തിക്കാനുള്ള ജ്ഞാനവും എല്ലാവിധ ക്രമീകരണവും നിന്റെ ഉള്ളിൽ ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജ് എന്ന പ്രക്രിയയിലൂടെ നിന്റെ അകത്ത് കിട്ടിയിരിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ആദം വിളിച്ചതൊക്കെ അവർക്ക് പേരായി. വേറെ ഒന്നും ചെയ്യണ്ട, അകത്തുനിന്ന് ദൈവം പറയുന്നത് പറയുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മാത്രം മതി. ഇനി പറയാനോ? അതിനുള്ള കഴിവും ദൈവം തരും, എല്ലാം നമ്മുടെ ഉള്ളിൽ തരും. പുറത്തുനിന്ന് അകത്തേക്കല്ല, അകത്തുനിന്ന് പുറത്തേക്ക്. പുസ്തകത്തിൽ നിന്ന് അകത്തേക്കല്ല ആദ്യത്തെ സിസ്റ്റം, പകരം ദൈവത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന് ഹൃദയത്തിലേക്ക്, ദേഹിയിലേക്ക്, തുടർന്ന് ദേഹിയിൽ നിന്ന് ശരീരത്തിലൂടെ ഭൂമിയിലേക്ക്. ഇതായിരുന്നു ആദ്യത്തെ സിസ്റ്റം. ആദം വിളിച്ചതെല്ലാം പേരായി. അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മുടെ സിസ്റ്റം വ്യത്യാസമാണ്. നമ്മൾ പറയുന്നത് അതേപോലെ സംഭവിക്കും. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ സിസ്റ്റം. ഇതുകൊണ്ടാണ് പറയുന്നത്, ജീവനും മരണവും പ്രിയകുഞ്ഞെ നിന്റെ നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. ഇന്നലെ ഒരു സഹോദരനോട് സംസാരിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനത് പറയുന്നില്ല ബ്രദർ, കാരണം എനിക്കറിയാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്. കാരണം എന്റെ നേച്ചർ അതാ, ദൈവം വച്ച സിസ്റ്റമാണ്. എന്റെ മാത്രമല്ല, നിങ്ങളുടെ എല്ലാം. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. ആദം അതിന് എന്ത് പേരിട്ടോ അത് അതിന് പേരായി മാറി. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വന്നാട്ടെ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ഡിവൈൻ സിസ്റ്റം, നമുക്ക് വെച്ചിരിക്കുന്ന ഡിവൈൻ സിസ്റ്റമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2:19 വായിച്ചാണ്, ഉൽപ്പത്തി 2:19 വായിച്ചു.
യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ടു മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി.
ശ്രദ്ധിച്ചാട്ടെ, സകല ജീവജന്തുക്കൾ മനുഷ്യനെ സൃഷ്ടിച്ചോളൂ. അവൻ ഒരു പള്ളിക്കൂടത്തിലും പോയില്ല, ABCD പഠിച്ചില്ല, ഒന്നും ചെയ്തിട്ടില്ല, 1, 2, 3 അറിയത്തില്ല. ഇതാ പക്ഷേ നമുക്കറിയാം കോടിക്കണക്കിന് ജീവികളുണ്ട്. ഇതാ ദൈവം സൃഷ്ടിച്ചതിനെയൊക്കെ ആരതിന്റെ അടുക്കൽ കൊണ്ടുവന്നു, ആദം അതിനിട്ടതൊക്കെ അവന് പേരായി. പ്രിയ സഹോദരങ്ങളെ, നമുക്കിന്ന് ഇത്രയും വിദ്യാഭ്യാസം, ഇത്രയും അറിവും ഉണ്ടായിട്ട് ഒരു മനുഷ്യന് പേരിടാൻ, പോട്ടെ ഒരു പപ്പിക്കുട്ടിക്ക് പേരിടാൻ എത്ര പേരുകൾ വേണം അല്ലേ? പക്ഷേ സ്വർഗത്തിലെ ദൈവം വളരെ മനോഹരമായി ഇതാ തന്റെ ഡിവൈൻ സിസ്റ്റത്തിലൂടെ ആദം എന്ത് വിട്ടോ അതൊക്കെ അതിന് പേരായി മാറി. കാരണം ആദം പറയുന്ന പേര് എന്നാ പേരെന്നറിയാമോ? ആദം പറയുന്ന പേര് ദൈവം ആഗ്രഹിക്കുന്ന പേരാണ് ആദത്തിലൂടെ കടന്നു വരുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന പേര്. ഇതാ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചാൽ ഇനി അറിയാം. അതിന് താഴേക്ക് എഴുതിയിരിക്കുമ്പോ 20 വായിച്ച്,
മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു.
എല്ലാറ്റിനും മനുഷ്യൻ പേരിട്ടു. അല്ലെങ്കിൽ എല്ലാ കന്നുകാലികൾക്കും, എല്ലാ പറവുകൾക്കും, എല്ലാ കാട്ടുമൃഗങ്ങൾക്കും മനുഷ്യൻ പേരിട്ടു. താഴേക്ക് വായിച്ചേ,
എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം,
അടുത്ത ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജ് അടുത്ത് വരാൻ പോവാണ്. താഴേക്ക്,
ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനെ ഒരു ഗാഢ നിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്തു, അതിന് പകരം മാംസം പിടിപ്പിച്ചു.
സഹോദരങ്ങളെ ശ്രദ്ധിച്ചാട്ടെ, ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ് അല്ലെ? മനുഷ്യന് ഗാഢനിദ്ര വരുത്തി. എന്നിട്ട് ഇതാ ഒരു പിച്ചു കൊടുക്കുന്നതല്ല, വാരിയെല്ലും ഊരിയെടുക്കുകയാണ്. അപ്പൊ ആ ഉറക്കത്തിന്റെ ശക്തി എന്താന്ന് ചിന്തിച്ചു നോക്കിയേ. വാരിയെല്ല് ഊരിയെടുത്ത് ആ വാരിയെല്ലിനെ സ്ത്രീയാക്കി, എന്നിട്ട് മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവരിക. മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. മനുഷ്യൻ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുമായിരുന്നു. മനുഷ്യനെ ഉറങ്ങുമായിരുന്നു. മനുഷ്യനെ അറിയത്തില്ല തന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. തൻ്റെ ഉള്ളിൽ അസ്ഥിയുണ്ടെന്നോ മാംസമുണ്ടെന്നോ ഞരമ്പുണ്ടെന്നോ അതൊന്നും മനുഷ്യനെ അറിയത്തില്ല നമ്മുടെ ചിന്തയിൽ. പക്ഷെ ഈ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ, നമ്മൾ നമുക്കറിയാം ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയോടെ അടുക്കിലേക്ക് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ആ വ്യക്തി ആ വ്യക്തിക്ക് ഒന്നും അറിയത്തില്ല. എന്തോ സംഭവിച്ച രാത്രിയിൽ കള്ളം വന്ന് എടുത്തുകൊണ്ട് പോയി എന്താണ് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ആ ഉറങ്ങിക്കിടക്കുന്ന വ്യക്തി എഴുന്നേറ്റിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നീ എന്റെ അസ്ഥി എന്നുള്ള അസ്ഥിയാണ്, നീ എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസമാണ്. പ്രിയ സഹോദരൻ, ആദ്യം ഒരു മെഡിക്കൽ കോളേജിലും പോയിട്ടില്ല, ആരതിന് അസ്ഥിയെ കുറിച്ച് ഇന്നും പഠിക്കാൻ പോയിട്ടില്ല. ആദ്യത്തെ മനുഷ്യന് തന്റെ ഉള്ളിൽ അസ്ഥി ഉണ്ടെന്ന് എങ്ങനെയാ അറിയുന്നേ? മാംസത്തിനെ കുറിച്ച് പുള്ളിക്ക് അറിയത്തില്ല, ഒന്നിനെ കുറിച്ചും പുള്ളിക്ക് അറിയത്തില്ല എന്ന തലമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം ഇവനെ എല്ലാം അറിയുകയാണ്. എങ്ങനെ? ദൈവം അറിയുന്ന അറിവ് അത് ഇവന്റെ അറിവായി മാറുകയാണ്. ഉടനെ ആദ്യം എഴുന്നേറ്റിട്ട് പറയുന്ന എന്നാ ശ്രദ്ധിച്ചോട്ടെ, വായിച്ചോട്ടെ.
യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്നും അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നും മാംസവും ആകുന്നു.
ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും. അപ്പൊ പുള്ളിക്ക് ഇതിനെ കുറിച്ച് അറിയാം, അസ്ഥിയെ കുറിച്ച് അറിയാം, എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും. അപ്പോ ഈ വ്യക്തിക്ക് എന്തിനെ കുറിച്ച് അറിയാം? മാംസത്തെ കുറിച്ച് അറിയാം. എവിടെ നിന്ന് കിട്ടിയ അറിവ്? ദൈവമാണ് ഇവന്റെ പുറകിലുള്ള അറിവ്, ദൈവമാണ് ഇവന്റെ പുറകിലുള്ള അറിവ്. ഇനി താഴേക്ക് വായിക്കുമ്പോ ഉടനെ അടുത്ത പേരിടാൻ പോവാണ്. താഴേക്ക്,
ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു.
ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി ഉമൺ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് അവളുടെ പേരുമായി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? മനുഷ്യൻ ഒരു പള്ളിക്കൂടത്തിലും പോകാതെ, ABCD 1 2 3 പഠിക്കാൻ പോകാതെ, ഇതാ ഒരു മെഡിക്കൽ കോളേജിലും പോകാതെ, ഇതാ അവന് മാംസത്തെ കുറിച്ചും അസ്ഥിയെ കുറിച്ചും പേരിടുന്നതിനെ കുറിച്ചും ഒക്കെ അവൻ അറിയാം. കാരണം അവന്റെ നോളജ് ഇപ്പോ ഭൂമിയിൽ നിന്ന് കിട്ടിയ നോളജ് അല്ല, അവന്റെ ദൈവം അവന് ഇമ്പാർട്ട് ചെയ്യുന്ന ഡിവൈൻ നോളജ്. ഈ ഡിവൈൻ നോളജ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നതാ. ഇത് പ്രാപിച്ചു വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഇത് പ്രാപിച്ച്, ഇത് ഇന്ന് നമുക്ക് ക്രിസ്തുവിൽ നിന്ന്, ദൈവപുത്രൻ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ദൈവപുത്രൻ ലഭിക്കുന്ന ഇത് കൊണ്ടുവേണം നമ്മൾ ഇനി ജീവിക്കാൻ. ഇതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവന്നു. ഇതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ ആ ദൈവപുത്രനുമായിട്ട് കണക്ഷനാണ്, അല്ലെങ്കിൽ ആ ദൈവപുത്രൻ നമ്മുടെ ഉള്ളിൽ ജീവിച്ചത് കൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതാ നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുവാനായിട്ട് കഴിഞ്ഞത്. ആ കൊരിന്ത്യ ലേഖനം 1 അതിന്റെ 30 വായിച്ചാട്ടെ.
നിങ്ങളോ അവനെ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു.
നിങ്ങളോ, നമ്മളുടെ കാര്യമാ സഹോദരങ്ങളെ പറയുന്നേ. നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കണോ? ഒരു അത്ഭുത വ്യക്തിയായി ജീവിക്കണോ? ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങളോ അവനാൽ ദൈവത്താൽ എവിടെയിരിക്കുന്നു? ക്രിസ്തു യേശുവിൽ. അതാണ് ദൈവപുത്രൻ, നമ്മുടെ ഉള്ളിലെ ദൈവപുത്രൻ. ഇന്ന് ആത്മാവിന്റെ അവസ്ഥയാ പറയുന്നത്, നമ്മുടെ ഉള്ളിലെ ആത്മാവ് ക്രിസ്തുവുമായി ഏകാത്മാവായി മാറിയിരിക്കുകയാണ്. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, കേട്ടോ, ശ്രദ്ധിച്ച് രണ്ട് ചെവി തുറന്ന് കേട്ടോ. താഴേക്ക്,
അവൻ നമുക്ക്,
യേശു നമുക്ക്
ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും.
ദൈവത്തിങ്കൽ നിന്ന്? അപ്പൊ നമ്മുടെ ഞാൻ എവിടെന്നാ വരുന്നത്? മെഡിക്കൽ കോളേജിൽ നിന്ന്. നമ്മുടെ ജ്ഞാനം വരുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നല്ല, നമ്മുടെ ജ്ഞാനം വരുന്നത് ടി വി സ്റ്റേഷനിൽ നിന്നല്ല, നമ്മുടെ ജ്ഞാനം വരുന്നത് ദൈവത്തിങ്കൽ നിന്നാ. അത് ആരാ ആയി തീർന്നേ? ക്രിസ്തു, ദൈവപുത്രൻ. ആ ദൈവപുത്രന്റെ ഉള്ളിലാണ് ഞാൻ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പുതിയതായിട്ട്. അവൻ നമുക്ക് ദൈവ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായിട്ടുള്ളത് പൂർണ്ണമായിട്ട് സകലതും പൂർത്തിയാക്കിയ ക്രിസ്തുവിന്റെ ഉള്ളിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സോള് ലോകത്തിന്റെ മോഹത്തിൽ അങ്ങോട്ടേക്ക് പോകാതെ നമ്മൾ മനം തിരിഞ്ഞ് ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് കയറും. ഒരു വലിയൊരു തിരിവ് ആവശ്യമാണ്. ഇതിന്റെ പേരാണ് മാനസാന്തരം. മെറ്റനോയോ എന്നുള്ള വാക്ക് പറയുന്നില്ലേ, മാനസാന്തരം. ഒരു തിരിവ് നമുക്ക് ആവശ്യമാണ്. ഈ തിരിവ് നമ്മൾ സംഭവിക്കണം. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ആ ഡിവൈൻ നോളജ് റിലീസ് ചെയ്യപ്പെടുന്നത്, ഡിവൈൻ നോളജ്. ഇതുകൊണ്ടാണ് യേശുവിന്റെ പ്രസംഗത്തിലെല്ലാം കേട്ടിട്ടില്ലേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആദ്യത്തെ സിസ്റ്റം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ നീയെ പാട്ടുപാടു പ്രാർത്ഥിക്കുന്നൊന്നും അല്ല, അതൊക്കെ നല്ല കാര്യമാ. മനുഷ്യ നീ മാനസാന്തരപ്പെടും. തിരിഞ്ഞു വാ, ഇനി ലോകത്തിലേക്കല്ല, നീ മനം തിരിയേ. നിനക്കൊരു ഡിവൈൻ സിസ്റ്റം ഉണ്ട്, ഒരു അത്ഭുത സിസ്റ്റം ഉണ്ട്. നിങ്ങളൊരു അത്ഭുതമായി മാറും ലോകത്തിൽ. നിങ്ങളുടെ വായിലൂടെ വരുന്ന ചിന്തകൾ ദൈവം ജനം ചിന്തിക്കും, ഇത് എവിടെന്നാ ഇത് വരുന്നേ? യേശുവിലൂടെ വന്നത് ജനം അതിജയിച്ചു പോയി. ഇവൻ വെറും അച്ഛന്റെ മകനല്ലേ, പള്ളിക്കൂടത്തിൽ പോകാത്ത ഇവനെങ്ങനെയാ ഇത്രയധികം ജ്ഞാനം? ബൈബിളിൽ എഴുതിക്കുന്ന കാര്യം പറയുന്നേ, ഇവൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലെന്ന്. പ്രിയ സഹോദരങ്ങളെ, ആദവും പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, പക്ഷെ ഡിവൈൻ ജ്ഞാനമായിരുന്നു റിലീസ് ചെയ്തത്, ഡിവൈൻ ജ്ഞാനം. ഇതെങ്ങനെയാണ് നിങ്ങൾ ചോദിക്കും? കടന്നു വന്നാട്ടെ, ഫസ്റ്റ് കോരിന്ത്യ 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം മുതൽ വായിക്കാം.
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല.
ശ്രദ്ധിച്ച്, നമ്മുടെ കണ്ണും ചെവിയും ഇതൊക്കെ എവിടെയാ? ലോകത്തിലല്ലേ. അത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ദൈവം ഒരുക്കിയത്. കണ്ണിൽ കൂടി കണ്ട്, ഇപ്പൊ എന്നെ കണ്ണിൽ കൂടി കാണുന്നുണ്ടല്ലേ ഹൃദയത്തിൽ ചിന്ത വരുന്നേ, അതിലൂടെ അല്ലാന്ന്. പകരം ദൈവത്തിന്റെ വചനം പറയാണ്, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, പിന്നെ എങ്ങനെയാ നമുക്ക് കിട്ടുന്നേ? താഴേക്ക്.
നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു.
ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ സിസ്റ്റമാണ് ഈ ആത്മാവിന്റെ സിസ്റ്റം. ഇത് ഒഴുകും, ഒഴുക്ക് മുഴുവൻ ദൈവത്തിൽ നിന്ന് ഒഴുകണേ. ദൈവ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദി അവിടെ നിന്ന് ഒഴുകി ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ, നമ്മുടെ അകത്താണ് ക്രിസ്തു, ഉദാ ആ ക്രിസ്തുവിലൂടെ ഒഴുകി, നമ്മുടെ ദേഹിയിലൂടെ ഒഴുകി, ശരീരത്തിലൂടെ ഒഴുകി ഭൂമിയിലേക്ക് വരുന്നു. ദൈവമോ തന്റെ ആത്മാവിനാൽ നമുക്കിത് വെളിപ്പെടുത്തി തരുന്നു, വെളിപ്പെടുത്തി തരുന്നു. ഹല്ലേലൂയ. ഈ ഒരു സിസ്റ്റം പ്രിയ സഹോദരയെ നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ 12-ാം വാക്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വായിച്ചേ.
നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല,
ലോകത്തിന്റെ ആത്മാവിനെയല്ല. വളരെ ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ്. ലോകത്തിന്റെ ആത്മാവിനെയല്ല
ദൈവം നമുക്ക് നൽകിയത് അറിവാനായി.
ദൈവം നമുക്കിപ്പോ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ദൈവം നൽകിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് ആദം മൃഗങ്ങൾക്കൊക്കെ പേരിട്ടത്. ദൈവം നൽകിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് ആദം അസ്ഥി കാണാത്ത, ആദം അസ്ഥിയെ കുറിച്ചും മാംസത്തെ കുറിച്ചും പറഞ്ഞത്. ദൈവം നൽകിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് ദൈവം ആ സ്ത്രീക്ക് ഇതാ നാരി എന്ന് പേരിടുവാൻ തക്കവണ്ണം ആദത്തിന്റെ ഉള്ളിൽ കൊടുത്തത്. ദൈവം നൽകുന്നത് അറിയുവാനായി
ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്,
ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി നാം പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി ഈ ഒരു അത്ഭുത ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ഇതുവരെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, ഞാൻ പ്രാപിച്ചതോ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ ഞാനിത് പ്രാപിച്ചത്. അത് അന്നത്തെ കൊണ്ട് അവസാനിക്കുന്നില്ല. സഹോദര സഹോദരി, അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അത് അന്നത്തത് കൊണ്ട് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. നമ്മൾ കർത്താവ് പറഞ്ഞതുപോലെ ഇതാ മനം തിരിയുക, മനം തിരിയുക. അങ്ങനെ മനം തിരിഞ്ഞ് നമ്മൾ ദൈവത്തിങ്കിലേക്ക് ആകുന്നുവെങ്കിൽ, തിരിയുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഇനി നീ നയിക്കുകയല്ല, നിന്റെ ദൈവാത്മാവ് നടത്തുകയാണ്. റോമായിട്ടന്റെ 14 പറയുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നീ വന്നാൽ, നീ കാഴ്ച നടക്കുകയല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നീ വന്നാൽ നിന്റെ പേര് ദൈവപുത്രൻ എന്നാകും, നിന്റെ ദേഹി ആത്മാവിനോട് ചേരും. റോമായിട്ടന്റെ 14 വായിച്ച്,
ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു.
ഇത് നമുക്കൊരു ചെക്ക് പോയിന്റ് ആയിട്ട് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാണ് അല്ലെ? ഈ ഒരു ചെക്ക് പോയിന്റിൽ വെച്ച് പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ ദേവദാസനെ ഒന്ന് ചെക്ക് ചെയ്താൽ അങ്ങനെ നടന്നത് ആരാ? ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, ഇന്ന് എന്താ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് കേട്ടത്? അവർ പറയും, ബൈബിളിൽ നിന്ന് വായിച്ചത്. ബൈബിളിൽ നിന്ന് വായിച്ചത് ദൈവത്തിന്റെ ആത്മാവ് 2000 വർഷം അതിന് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നെന്താ കേട്ടത്? ആത്മാവ് നടത്തുന്നത് പറയണ അനുസരിച്ച് നടക്കാനല്ല നമ്മളോട് പറയുന്നത്. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ വായിക്കട്ടെ എന്നല്ലല്ലോ, കേൾക്കട്ടെ എന്നല്ലേ. അപ്പൊ ഇന്നെന്താ കേട്ടെ? അവനാണ് തന്നെ ചിന്തിക്കുക, അവരെയാണ് സ്വർഗത്തിലെ ദൈവം ദൈവമക്കളെന്ന് ക്വാളിഫൈ ചെയ്തു. കാരണം അവരുടെ സിസ്റ്റം അതാണ്, അവരുടെ സിസ്റ്റം അതാണ്. അതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അതിലേക്ക് നമ്മൾ യാത്രയാകണം. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഈ മാനസാന്തരപ്പെടുക. പലർക്കും അത് കിട്ടാത്തതിന്റെ കാരണം പറഞ്ഞു തരട്ടെ. മാനസാന്തരപ്പെട്ടിട്ടില്ല ഇതുവരെ. സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്, മാനസാന്തരമില്ല. യേശുവിന് വിശ്വാസമുണ്ട്, പക്ഷെ മാനസാന്തരമില്ല. ദൈവം അനുവദിക്കുന്ന അടുത്ത സന്ദേശം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. പ്രിയ സഹോദരങ്ങളെ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ലോകത്തിന്റെ ഡയറക്ഷൻ തന്നെയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു ലോകത്തിന് ദൈവാത്മാവിനെ പ്രാപിക്കാൻ കഴിവുള്ളത് അല്ല. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ഒന്നും നിങ്ങൾ കേൾക്കത്തില്ല. നിങ്ങൾ വീണ്ടും ജനിച്ചു, പക്ഷെ ഒന്നും കേൾക്കത്തില്ല, കാരണം ദർശനം ലോകമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളുടെ ഒറ്റ കാര്യം പറഞ്ഞോളൂ, മാനസാന്തരപ്പെട്ടില്ല. അതൊഴിച്ച് ബാക്കി നമ്മളെല്ലാം ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു ഒറ്റ കാര്യം ചെയ്യുക, മാനസാന്തരപ്പെട്ടു തിരിയെ. അങ്ങനെയെങ്കിൽ ദൈവം വെച്ച ആ മഹാ അനുഭവത്തിലേക്ക്, ആ നന്മയിലേക്ക് കടന്നു വരുക. സ്വർഗത്തിൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കും. ദൈവം അനുവദിക്കുന്ന അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും കേൾക്കാം. നമ്മുടെ കണ്ണിലെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് നൽകിയ മഹാ അനുഭവത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ കുഞ്ഞുങ്ങളാണെന്ന് ഞങ്ങളോട് അങ്ങ് മൂന്ന് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ഉൽപ്പത്തിയിലുണ്ടായിരുന്നത്, അങ്ങ് വെച്ചത്. തുടർന്ന് മനുഷ്യൻ പാപം ചെയ്ത് വീണതിന് ശേഷം അങ്ങ് വെച്ച ഓൾഡ് ടെസ്റ്റമെന്റ് സിസ്റ്റം, ന്യായപ്രമാണം. എന്നാൽ അതിനെ മറയ്ക്കുവാൻ പിശാച് വെച്ച ലോക സംവിധാനം. എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് വെച്ച ആ മനോഹരമായ ആദിയിലെ സിസ്റ്റത്തിലേക്ക് അങ്ങ് ഞങ്ങളെ തിരികെ വിളിക്കുകയാണ്. അതിലേക്ക് മടങ്ങി വരുവാൻ അങ്ങ് ഞങ്ങളോട് ആജ്ഞാപിക്കുകയാണ്. ആത്മാവിനെ നയിക്കപ്പെടുവാൻ, നടത്തപ്പെടുവാൻ ഇതാ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിൽ എത്തിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളായ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ എത്തിക്കും. പ്രിയ പിതാവേ, ആത്മാവിനെ നയിക്കപ്പെടുന്ന മക്കൾക്കായ സ്തോത്രം. നടക്കപ്പെടുവാൻ കഴിയാതെ ഇരിക്കുന്ന മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ എത്തിക്കും. അവർക്കങ്ങ് പറഞ്ഞു കൊടുത്തല്ലോ, കുഞ്ഞെ നിന്റെ ലോക ദർശനമാണ് ആത്മാവിന്റെ സ്വരം കേൾക്കുന്ന നിനക്ക് കഴിയാതെ ആയിരിക്കുന്നു. ലോകത്തിന് ആത്മാവിനെ പ്രാപിക്കാൻ കഴിവുള്ളത് അല്ല എന്ന് ഞങ്ങളുടെ വചനത്തിൽ പറയുന്നുവല്ലോ. പ്രിയ നല്ല പിതാവേ, ഈ മക്കളെല്ലാം അതിന് കൃപ കൊടുക്കണമേ, മാനസാന്തരപ്പെടുവാനുള്ള കൃപ കൊടുക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഇതാ നമുക്ക് കർത്താവ് പറഞ്ഞ ആ ഏക വ്യവസ്ഥ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ മാനസാന്തരപ്പെടുക, ഒരു മാനസാന്തരത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ഒരറിവ് ലഭിക്കുന്നവൻ മാത്രമേ അവസാനിക്കാതെ, ഒരു മാനസാന്തരപ്പെട്ട് ഈ അറിവുകൾ അനുഭവിക്കുന്നവനായി തീരുവാൻ, അനുഭവിക്കുന്നവളായി തീരുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കുറെ അറിവ് കൊണ്ട് തലവീർക്കാനല്ല, പകരം ജീവിതം മാറുവാൻ, ആള് മാറുവാൻ, മരണം നമ്മളെ ഇവിടുന്ന് മാറ്റുന്നതിന് മുമ്പ് നാം മരണത്തെ മാറ്റുന്നവരായി തീരുവാൻ ദൈവത്തിൽ ആശ്രയിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങനത്തെ നല്ല ചിന്തകൾക്കായി നന്ദി. ഈ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എടുത്ത തീരുമാനത്തോട് വിശ്വസ്ത പുലർത്തോ അങ്ങ് സഹായിക്കണമേ. ഇവരുടെ സകല ആവശ്യങ്ങളെ വീലും അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. എല്ലാവരും ഫലമുള്ളവരായി തീരുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ. പ്രിയരെ, കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും കാണാം. God be with you. Praise the Lord.